പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ, നിന്നെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ തിരുവചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ ശോധന ചെയ്യുവാൻ തിരുമേശയിൽ നിന്നോടൊപ്പമുള്ള കൂട്ടായ്മയുടെ സന്തോഷവും ആനന്ദവും അനുഭവിപ്പാൻ ആയുസ്സിൽ ഒരു അവസരം കൂടെ നൽകിയതിനാൽ സ്തോത്രം. കർത്താവേ, സംഭവവീലമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ നീ ഞങ്ങളെ അതിശയരമായി പരിപാലിക്കുന്നതേക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്നിലൂടെ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കുമായി അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, വേദനയിലും രോഗത്തിലും ദുഃഖത്തിലും വേർപാടിൻ്റെ അനുഭവത്തിലുമൊക്കെ ആയിരിക്കുന്നവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആശ്വാസവും സമാധാനവും സൗഖ്യവും നിൻ്റെ മക്കൾക്ക് നൽകണമേ. നിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന പ്രിയമക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് നിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായി, നിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഞങ്ങൾ ഈ ലോകത്തിൽ ഫലകരമായി ജീവിതം നയിക്കുന്നതിനും നിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നതിനും ഇടയാക്കണമേ. നിൻ്റെ വചനം ധ്യാനിപ്പാനും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണം. ശുശ്രൂഷയ്ക്ക് ബലം നൽകി ബലഹീനനാകുന്ന അടിയനെ ബലപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോ നീ കേൾക്കണമേ. നമ്മുടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലന് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകുക എന്ന് പറഞ്ഞു. ലെറ്റ് അസ് ഓൾസോ ഗോ ദാറ്റ് വി മേ ഡൈ വിത്ത് ഹിം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകുക എന്ന് പറഞ്ഞു. സഭയായി ഇന്ന് പല വിശേഷത ഉള്ള ദിവസമാണ്. ഒന്ന്, ഭാരതത്തിൻ്റെ അപ്പോസ്തോലനായ സെൻറ് തോമസ് ഡേ, ജൂലൈ 3. അതിന് ആധാരമായിട്ടുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. രണ്ടാമതായിട്ട്, ടൈത്ത് ഓഫറിംഗ് ഡേ ആണിന്ന്, ദശാംശ സമർപ്പണ ദിനം. ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് ദശാംശം ദൈവസന്നിധിയിൽ സമർപ്പിപ്പാനായിട്ട്, ദൈവനാമത്തിൻ്റെ മഹിമയ്ക്കും ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും സഭയുടെ കെട്ടുപണിക്കുമായി സമർപ്പിപ്പാനായിട്ട് വേദപുസ്തക അടിസ്ഥാനത്തിൽ സഭയെ, സഭാമക്കളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. ദശാംശ സമർപ്പണ ദിനമായി സഭ കൊണ്ടാടുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ കുടുംബ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ, ദേവാലയ സംബന്ധിതമായി ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, ബലഹീനരായിട്ടുള്ള ആളുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൽ വളരെ ശക്തിയോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്രകാരം സമർപ്പിച്ച് വളർത്തപ്പെട്ട സഭയാണ്, വളർത്തപ്പെട്ട മക്കളാണ് ഞാനും നിങ്ങളും എന്നതിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമതായി, ഒരു വിശേഷതയുണ്ട് അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം. നാളെ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ജൂലൈ 4, 1776 അമേരിക്ക ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്ന് വിമോചനം നേടിയ ദിവസമാണ്. സ്വാതന്ത്ര്യം വില കൊടുക്കാതെ ലഭിക്കുകയില്ല. ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ, ഇറ്റ് കംസ് അറ്റ് എ കോസ്റ്റ്. ഭാരത ജനതയെ സംബന്ധിച്ചിടത്തോളം, ഭാരത പൗരന്മാരെന്ന നിലയിൽ നമുക്കും സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. എത്രയെത്ര ധീരരക്തസാക്ഷികൾ, ദേശസ്നേഹികളുടെ രക്തം ചിന്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് അമേരിക്കൻ ജനതയുടെ സ്വാതന്ത്ര്യ പശ്ചാത്തലവും. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വളരെ ശക്തിയോടെയാണ്. അപ്പോസ്തോലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൽകപ്പെട്ട വില എന്താണെന്നുള്ളത്. എന്താണ് അവിടെ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകി. എന്തിൽ നിന്നാണ്? നിത്യമായിട്ടുള്ള പാപബന്ധനത്തിൽ നിന്ന്. പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ച് അവൻ്റെ ജീവനെ നൽകി നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ആകയാൽ വീണ്ടും ആ പാപനുഗത്തിന് അടിമകളായി തീരരുതെന്നുള്ള ശക്തമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് അപ്പോസ്തോലൻ ഗലാത്യ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെ ക്രിസ്തു സ്വതന്ത്ര ആക്കിയിരിക്കുകയാണ്. അവൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ പാപദാസ്യത്തിൽ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ നമ്മളെ സ്വാതന്ത്ര്യം നൽകി. ക്രൂശിൽ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റിലൂടെ നമ്മളെ സ്വതന്ത്രരാക്കി. വീണ്ടും ഇനിയും പാപദാസ്യത്തിന് അടിമകളായി തീരുവാനായിട്ട് ഇടയാകരുത് എന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്രകാരം വിശേഷതയുള്ള ദിവസമാണ് ഇന്നും നാളെയുമായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മുഖ്യ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരാം. സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സെൻറ്റ് തോമസ് ഡേ, സെൻറ്റ് തോമസ് ദ അപ്പോസ്റ്റൽസ് ഡേ. മരണപര്യന്തം വിശ്വസ്തൻ ആയിരിക്കാനായിട്ടുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് സെൻറ്റ് തോമസ് ഡേയിൽ നമുക്ക് സഭ നൽകുന്നത്. ഫെയ്ത്ത്ഫുൾ അൺടു ഡെത്ത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ. ഇത് വളരെ ശക്തമായി സെൻറ്റ് തോമസിൻ്റെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സെൻറ്റ് ജോൺ ചാപ്റ്റർ 11:16 ആണല്ലോ ഇന്ന് കീ വേഴ്സായിട്ട് വായിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അവിടെ പറയുന്നത്, ലെറ്റ് അസ് ഓൾസോ ഗോ ദാറ്റ് വി മേ ഡൈ വിത്ത് ഹിം. നമുക്കും അവനോടുകൂടെ മരിക്കേണ്ടതിന് പോകാം. ജീവിക്കേണ്ടതിനല്ല, ഉല്ലസിക്കേണ്ടതിനല്ല, ആനന്ദിക്കേണ്ടതിനല്ല, മറിച്ച് ക്രിസ്തുവിനോടൊപ്പം മരിക്കുവാനായിട്ട് നമുക്കും അവനോടൊപ്പം പോകാമെന്നാണ് ഇവിടെ വിശുദ്ധ തോമസ് ആഹ്വാനം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ കോണ്ടെസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ലാസറിൻ്റെ മരണം, ലാസറിനെ ഉയർപ്പിക്കുന്നത് ഒക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലം. ലാസറിൻ്റെ മരണഹേതുവായിട്ടുള്ള രോഗവും അത് സംബന്ധിച്ചുള്ള അറിയിപ്പും നമ്മുടെ കർത്താവിന് ലഭിച്ചു. എന്നാൽ ബെഥാനിയയിൽ താൻ പ്രിയപ്പെട്ട ഭവനത്തിൽ സഹോദരിമാരോടൊപ്പം വസിക്കുന്ന സഹോദരൻ്റെ ദീന അവസ്ഥയിൽ സമയബന്ധിതമായി ചെന്ന് സന്ദർശിപ്പാനായിട്ട് ബോധപൂർവം ചില കാലതാമസം സൃഷ്ടിച്ച കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതേക്കുറിച്ച് കർത്താവ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുവാനായിട്ടാണ് യേശു കർത്താവ് തൻ്റെ താല്പര്യം അറിയിച്ചത്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷം നൽകുന്നതല്ലായിരുന്നു. കാരണം എന്താണ്? ബെഥാന്യ യെരുശലേമിനടുത്തുള്ള പട്ടണമാണ്. അവിടെ യഹൂദന്മാർ ഏത് സമയവും തക്കം പാർത്തിരിക്കുകയാണ് ക്രിസ്തുവിനെ കൊലപ്പെടുത്തുവാനായിട്ട്. യെരുശലേമിൽ യഹൂദിയിൽ ബെഥാന്യയിലേക്കുള്ള യാത്ര മരണത്തിലേക്കുള്ള യാത്രയാണ് എന്ന് ക്രിസ്തുവിനറിയായിരുന്നു. ആ അറിവ് സഹശിഷ്യന്മാരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ആ യാത്രയിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാനായിട്ട് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ ഭയന്ന സ്ഥാനത്താണ്. സെന്റ് തോമസ് പറയുന്നത്, നമുക്കും അവനോടുകൂടെ പോകാം, മരിക്കാം. ഇതാണ് കോണ്ടസ്റ്റ്. യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചത് യേശുവിന് ക്രൂശിലേക്കുള്ള ദൂരം ഷോർട്ടാക്കി കൊടുത്തു. മനസ്സിലായോ? മരണത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ചത് യഹൂദന്മാർക്ക് വളരെ അധികമായിട്ടുള്ള ശത്രുത ക്രിസ്തുവിനോട് ഉണ്ടാകുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശിലേക്കുള്ള ദൂരവും മരണവും തമ്മിൽ ഒത്തിരി അടുത്തുപോയത്. അവരെ വളരെയധികം അരിശപ്പെടുത്തി ബെഥാനിയയിൽ ലാസറിനെ ഉയർപ്പിച്ചത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനുബന്ധ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാരും കർത്താവും ഓരോ സ്ഥാനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യേശു കർത്താവ് ഇവിടെ പറയുന്നത് പകലുള്ളിടത്തോളം കർത്താവിൻ്റെ വേല ചെയ്യണം. തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണ പന്ഥാവിൽ ഉയർത്തപ്പെട്ട വെല്ലുവിളികൾ, അതിൽ ഭയപ്പെട്ട് ദൗത്യത്തെ മറന്നുകൊണ്ട് ജീവിപ്പാനായിട്ട് ക്രിസ്തു ഒരുമ്പെടുന്നില്ല എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യാത്ര തുടരുന്ന ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാം. ഇവിടെ തോമസ് പറയുകയാണ്, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാനായിട്ട് യാത്ര തുടരാം. തോമസിൻ്റെ ധീരതയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശിഷ്യന്മാർ ആഗ്രഹിച്ചില്ല മരിക്കാനായിട്ട്. അവിടേക്ക് പോകുവാൻ കാരണം അവിടെ മരണം അവരെ പതിയിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി ശിഷ്യന്മാർ അതിന് യേശു കർത്താവിനെ നിരുത്സാഹപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. വാക്യം 8 നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതിന് മറുപടി കർത്താവ് കൊടുക്കുന്നത് എന്താണ്? അതിന് യേശു, പകലിന് 12 മണിനേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. ഇഫ് എനിവൺ വോക്സ് ഇൻ ദ ഡേ ഹീ ഡസ് നോട്ട് സ്റ്റംബിൾ ബിക്കോസ് ഹീ സീസ് ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. സ്വയം പ്രകാശമായ ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവാണ് ഇത് പറയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് പകലുള്ളിടത്തോളം അവൻ്റെ വിശ്വസ്ത സേവകരായി ദാസീദാസന്മാരായി ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ടാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നിർവഹിപ്പാനായിട്ടാണ്. എനിക്കും നിങ്ങൾക്കും അത് സാധിക്കുന്നുണ്ടോ? ശിഷ്യന്മാർ അവരുടെ മനസ്സില്ലായ്മ പ്രകടിപ്പിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ അവരുടെ ലീഡർ, ഗുരു, അവരുടെ ടീച്ചർ അവൻ്റെ നിലപാട് വ്യക്തമാക്കി. അതുകൊണ്ട് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് അവിടെ ഇല്ലായിരുന്നു. ദെയർ വാസ് നോ ഓൾട്ടർനേറ്റീവ് അദർ ദാൻ ഗോ വിത്ത് ഹിം. ക്രിസ്തുവിനോടൊപ്പം പോവുക എന്നുള്ളതല്ലാതെ വേറൊരു ഓൾട്ടർനേറ്റീവ് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. നമ്മൾ വിചാരിക്കും തോമസ് ഇത്രയും ധീരനാണ്, തോമസിന് ഭയമില്ലേ മരണത്തോട്? തീർച്ചയായിട്ടും തോമസിനും മരണത്തോട് ഭയമുണ്ട്. തോമസിനും ഭയമുണ്ടായിരുന്നു മരണത്തെ. എന്നാൽ ആ ഭയത്തെ കീഴടക്കുന്ന ക്രിസ്തു സ്നേഹം തോമസിനെ ഭരിച്ചിരുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ വളരെ കോർ ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഗുരുവിനോടുള്ള ആത്മബന്ധം, ഗുരുവിനെ ആഴമായി മനസ്സിലാക്കിയതിലൂടെയുള്ള ആ ദൃഢത, മരണത്തെ ഭയപ്പെടുന്നതല്ലായിരുന്നു. ഈവൻ ദോ മരണം അഭിമുഖീകരിക്കേണ്ടി വന്നാലും അവനോടൊപ്പം പോയി മരിക്കാനായിട്ടുള്ള ധീരമായ നിലപാടെടുത്തവനാണ് സെൻറ് തോമസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്തു ശിഷ്യരാണ്, ക്രിസ്ത്യാനികളാണ് ഞാനും നിങ്ങളും. എന്നെയും നിങ്ങളെയും ഈ തോമസ് വെല്ലുവിളിക്കുന്നുണ്ടോ? നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് ഈ കർത്താവിനോടുള്ള ലോയൽറ്റി, ഫെയ്ത്ത്ഫുൾനെസ് എത്രത്തോളം ഉള്ളതാണ് എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് സാധിക്കണം. നമ്മൾ എങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ? ഈ വിധത്തിലുള്ള ചലഞ്ചസ് ക്രിസ്തീയ ജീവിതത്തിൽ നേരിടേണ്ടി വരികയാണെങ്കിൽ നാം നമ്മിൽ എത്ര പേര് യഥാർത്ഥ ക്രിസ്ത്യാനികളായിരിക്കും, അവൻ്റെ ശിഷ്യന്മാരായിരിക്കും എന്നുള്ളത് ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, യേശുവിനെ ഫോളോ ചെയ്യുന്നതിലുള്ള എന്ത് വെല്ലുവിളിയും നേരിടാനായിട്ടുള്ള മനസ്സമർപ്പണം സെൻറ് തോമസിനുണ്ടായിരുന്നു. ഇറ്റ് റിവീൽസ് ഹിസ് റെഡിനെസ് ടു ഫേസ് എനി ഓഫ് ദ കോൺസിക്വൻസ് ഇൻ ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനെ ഫോളോ ചെയ്യുന്നതിലുള്ള ഏത് കോൺസിക്വൻസും അഭിമുഖീകരിക്കാനായിട്ടുള്ള ധീരത തോമസിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹി വാസ് എ ലോയൽ ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് ലോർഡ് ഈവൻ ഇൻ സ്പൈറ്റ് ഓഫ് ഡെത്ത്. മരണത്തെ നേരിടേണ്ടി വന്നാൽ പോലും അവനോട് കൂറും വിശ്വസ്തതയുമുള്ളവനായി അവനെ ഫോളോ ചെയ്യുന്ന തോമസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശിഷ്യത്വത്തിൻ്റെ മഹത്തായ തലമാണ് നമുക്ക് സെൻറ് തോമസിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സെൻറ് തോമസ് ഡേയിൽ വളരെ ശക്തമായ ചിന്തയാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ തോമസ് ഒരു ശരിയായ തീരുമാനം റൈറ്റ് ടൈമിൽ എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ റൈറ്റ് ഡിസിഷൻ ഹി മെയ്ഡ്. ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കുവാനായിട്ട് ഒരു ദൈവ പൈതലിന് സാധിക്കണം. സാധിക്കുമോ? അവിടെ ചിലപ്പോൾ നമ്മൾ തനിയേ ആയിരിക്കും. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് എത്ര പേരെൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എത്ര പേര് എന്നോട് ചേർന്ന് നിൽക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇവിടെ സെൻറ് തോമസ് ആവിധത്തിലല്ല തീരുമാനമെടുത്തത്. മറ്റുള്ള 11 ശിഷ്യന്മാരും യേശു കർത്താവെ നീ അവിടെ പോകരുത്, നിനക്കവിടെ മരണമാണ് പതിയിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോഴും ഈ 11 പേരും തൻ്റെ കൂടെ നിൽക്കുന്നില്ല എങ്കിലും തൻ്റെ അഭിപ്രായം വളരെ ധീരതയോടെ വ്യക്തതയോടെ അറിയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ക്രിസ്തീയ ഡിസൈപ്പിളിന്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ ശക്തമായ ഒരു ക്യാരക്ടറാണ് ഇത്. ഇതില്ലാത്തത് കൊണ്ട് ഉണങ്ങിക്കരിഞ്ഞു പോവും പലപ്പോഴും നമ്മൾ, കോഞ്ഞാട്ടയാകും. പ്രിയമുള്ള ദൈവമക്കളെ, സെൻറ് തോമസ് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെയുള്ള തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ? ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് ഈസ് ദ ഫാക്ടർ ദാറ്റ് ഹെൽപ്പ് അസ് ടു ഹാവ് റൈറ്റ് ഡിസിഷൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയാണ് നമ്മളെ ആ വിധത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഈ ക്വാളിറ്റി എവിടെ നിന്ന് ലഭിക്കുന്നതാ? ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതിലല്ലാതെ വേറെ എവിടെ നിന്ന് ലഭിക്കും? നമ്മളെ അറിയുന്ന, നമ്മളെ ശോധന ചെയ്യുന്ന നമ്മുടെ കർത്താവ്. മാസ്റ്ററിനോട് ലോയൽ അല്ലെങ്കിൽ ശരിയായ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധമാണ് ഈ ധീരതയ്ക്കും ഈ ഡിസിഷൻ മേക്കിങ്ങിനും എന്നെയും നിങ്ങളെയും ശക്തീകരിക്കുന്നത് എന്ന് ഞാൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പൗലോസ് വളരെ ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ VBS ഞാൻ കുഞ്ഞുങ്ങൾക്കെടുത്ത ഡിവോഷൻ വെനസ്ഡേ ഈവനിങ്ങിൽ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. റോമൻസ് ചാപ്റ്റർ 8:39. എന്തുവാണത്? നോർ ഹൈറ്റ് നോർ ഡെപ്ത് നോർ എനിത്തിങ് എൽസ് ഇൻ ഓൾ ക്രിയേഷൻ വിൽ ബി ഏബിൾ ടു സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രഖ്യാപനമാണ്. അത് കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട് വാക്യം 35. അതെന്തുവാണ്? ഹു ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ഷാൽ ട്രിബുലൂഷൻ ഓർ ഡിസ്ട്രസ് ഓർ പെർസിക്യൂഷൻ ഓർ ഫാമിൻ ഓർ നേക്കഡ്നെസ് ഓർ ഡേഞ്ചർ ഓർ സോഡ്? എന്തിനാ നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാനായിട്ട് സാധിക്കും? ഇതിനൊന്നിനും സാധിക്കുകയില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തിയിരിക്കുന്നതാറ്. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നിനും സാധിക്കുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇതേ ആത്മാവിൻ്റെ ശക്തിയിലാണ് തോമസ് പറയുന്നത് നമുക്കും അവനോടൊപ്പം മരിക്കാനായിട്ട് പോകാം. ഇത് പറയാനായിട്ടും ഈ വിധത്തിൽ നിലപാടെടുക്കാനായിട്ടും സാധിക്കുന്നത് എങ്ങനെയാണ്? യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ്, അവൻ്റെ ശിഷ്യത്വത്തിലാണ്, അവനുമായിട്ടുള്ള ആത്മബന്ധമാണ് ഇതിനെ നമ്മളെ ശക്തീകരിക്കുന്നത്. ഇന്ന് ഈസ്റ്റർ തോമസ് ഡേയിൽ July 3 നമ്മളെ സഭ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ടും മരിക്കാനായിട്ടും നമുക്കും തീരുമാനമെടുക്കാം. ചത്തതിൻ ഒക്കുമേ ജീവിച്ചിടിലും. എന്തിനാ? ജീവിക്കുകയാണെങ്കിൽ ജീവിക്കണം, ജീവിച്ച് മരിക്കണം. അതുകൊണ്ട് തോമസിനെ പോലെ നമുക്കും തീരുമാനമെടുക്കാം. അവൻ നമ്മുടെ മാസ്റ്ററാണെങ്കിൽ അവനോട് നമുക്ക് കൂറുള്ളവരായിരിക്കാം, ലോയൽറ്റി ഉള്ളവരായിരിക്കണം, നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയിരിക്കാനായിട്ട് സാധിക്കണം. ആര്? എല്ലാം എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഞാൻ ഒറ്റപ്പെട്ടവനാണെങ്കിലും, അറിഞ്ഞ സത്യത്തിനു വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിലനിൽക്കും, അവനോടൊപ്പം യാത്ര ചെയ്യും, നമുക്കും അവനോടൊപ്പം മരിക്കാനായിട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം.